2022 ഒക്ടോബർ 24 തിങ്കളാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. സ്വപ്നയുടെ ലൈംഗികാരോപണങ്ങൾ തള്ളി CPM CPI. തിരുവനന്തപുരം മുൻ മന്ത്രിമാരായ തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ഉന്നയിച്ച ലൈംഗികാരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസും ഇതും വ്യത്യസ്തമാണെന്നും LDF യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആരോപണം ഉയരുമ്പോൾ അതുന്നയിക്കുന്നയാളിന്റെ ആത്മാർത്ഥതയും പരിശോധിക്കപ്പെടുമെന്ന് ഒപ്പമുണ്ടായിരുന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കി. ചോദ്യം: സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസം CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചല്ലോ. ഉത്തരം: സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ ഇപ്പോൾ ചർച്ചയില്ല. LDFന്റെ സമരപരിപാടിയുടെ വാർത്ത ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇത് എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം അതൊരു തുടർക്കഥയല്ലേ? അതെപ്പോൾ അവസാനിച്ചെന്ന് നോക്കിയിട്ട് പ്രതികരിച്ചാൽ മതിയല്ലോ. ഇത് 2 ലക്കമാണ്, അടുത്തതിനി വരുമല്ലോ എന്ന് കാനം പ്രതികരിച്ചു. ചോദ്യം: CPM ഇതിൽ പ്രതികരിക്കേണ്ടതല്ലേ? ഗോവിന്ദൻ: പ്രതികരിക്കാനുണ്ടെങ്കിൽ അപ്പോൾ പ്രതികരിക്കും. ചോദ്യം: സോളാർ കേസും സമാനമായിരുന്നില്ലേ? ഗോവിന്ദൻ: ഇതിപ്പോ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലോ കേസ്. ചോദ്യം: രണ്ടാമതൊരു പുസ്തകം കൂടി വരുന്നുണ്ട്? ഗോവിന്ദൻ: വരട്ടെ, 2-ാമത്തെയോ 3-ാമത്തെയോ അധ്യായമായി വരട്ടെ. ചോദ്യം: കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിമാരും സ്പീക്കറുമായിരുന്നവർക്കെതിരെയാണ് ഗുരുതര ആരോപണം. ഗോവിന്ദൻ: ആരോപണം ഗുരുതരമെന്നത് അതുന്നയിച്ചവർ തന്നെ പറയുന്നതാണ്. ചോദ്യം: സമാന ആരോപണം സോളാർ കേസിലുണ്ടായപ്പോൾ അത് CBI അന്വേഷണത്തിൽ വരെ എത്തി. ഗോവിന്ദൻ: ഇഡിക്ക് മുന്നിൽ ഇതെല്ലാം ആവർത്തിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്, അവിടെ കേസ് നടക്കട്ടെ. ചോദ്യം: ഭരണം മാറുമ്പോഴെങ്ങനെയാണ് കേസിന്റെ മെറിറ്റ് മാറുന്നത്? ഗോവിന്ദൻ: പറയേണ്ടതെല്ലാം പറഞ്ഞു. ചോദ്യം: സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്, ഒഴിഞ്ഞു മാറുകയല്ലേ? ഗോവിന്ദൻ: ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. ഇങ്ങനെ തുടർക്കഥ അവതരിപ്പിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ പ്രതിപക്ഷമുണ്ട്, മാധ്യമങ്ങളും ഉണ്ടാവും. കേസ് സ്വർണക്കടത്തിന്റേതാണ്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ CPM നേതാക്കൾക്കെതിരെ അപവാദ പ്രചരണവുമായി വരികയാണ്. ചോദ്യം: എൽദോസിന്റെ കാര്യത്തിൽ സദാചാരവും ധാർമ്മികതയും പറഞ്ഞതല്ലേ? ഗോവിന്ദൻ: സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ ഒരു കാര്യവും ശരിയല്ലെന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി തുടർച്ചയായി നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളോട് അപ്പോൾ പ്രതികരിക്കേണ്ടതില്ല. ഒരാൾ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ധാർമ്മികത ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമോ? ചോദ്യം: ആരോപണത്തിനെതിരെ കേസ് കൊടുക്കുമോ? ഗോവിന്ദൻ: പറയുന്നതിനെല്ലാം കേസിന് പോയാൽ അതിനല്ലേ നേരമുണ്ടാകൂ. നിങ്ങൾ ഈ പറഞ്ഞ കേസ് ആലോചിക്കാം. ഇവർ പറയുന്നതാണ് ധാർമ്മികതയെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ചോദ്യം: ആരോപണ വിധേയരായ 3 പ്രതികരിച്ചിട്ടില്ല. ഗോവിന്ദൻ: പ്രതികരിക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കും. ചോദ്യം: ആരോപണം വരുമ്പോൾ 3 തിരക്കണ്ടേ? ഗോവിന്ദൻ: തിരക്കാൻ പാർട്ടിക്ക് അന്നും ഇന്നും ഒരു സംശയവുമില്ല. ചോദ്യം: ആരോപണത്തിന് പിന്നിൽ ആരാണ്? ഗോവിന്ദൻ: അത് നിങ്ങൾ കണ്ടുപിടിക്കൂ. കാനം പറഞ്ഞ മറുപടി ഇങ്ങനെ: ആരോപണം വരുമ്പോൾ ഉന്നയിക്കുന്നയാളിന്റെ ഇന്റഗ്രിറ്റിയും പരിശോധിക്കപ്പെടും. ചോദ്യം: ഇന്റഗ്രിറ്റി പരിശോധിക്കേണ്ടത് രാഷ്ട്രീയ സംവിധാനമല്ലോ? കാനം: മാധ്യമങ്ങൾക്കും പരിശോധിക്കാം. ചോദ്യം: സോളാറിന്റെ പേരിലല്ലേ സെക്രട്ടേറിയറ്റ് വളഞ്ഞത്? കാനം: അതിൽ വസ്തുതയില്ലെന്ന് പറയാനാവില്ലല്ലോ. ഗോവിന്ദൻ പറഞ്ഞ മറുപടി ഇങ്ങനെ: അതിൽ വസ്തുതയുണ്ടെന്ന് വ്യക്തമാണ്. ഇതിൽ വസ്തുതയില്ലെന്നും വ്യക്തമല്ലേ? ഇതും എൽദോസും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട. തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കേസ് കൊടുത്ത വിഷയമാണ്, അതിൽ വേറെ ധാർമ്മികതയുടെ പ്രശ്നമില്ല. സ്വപ്ന BJPയുടെ ദത്തുപുത്രി എന്ന് തോമസ് ഐസക്. കോഴിക്കോട്: സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ തന്റെ പേര് പറഞ്ഞത് ബോധപൂർവമാണെന്നും BJPയുടെ ദത്തുപുത്രിയാണ് അവരെന്നും മുൻമന്ത്രി തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണം ഉന്നയിച്ചതിനു ശേഷം നിരവധി ചർച്ചകളാണ് ഉണ്ടായത്. അതിന്റെ പിന്നിൽ BJPക്ക് അകത്തുള്ളവരാണ്. അവരുടെ രാഷ്ട്രീയമാണത്. കള്ളക്കടത്ത് കേസിലെ പ്രതിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നത് BJPയാണ്. CPMന്റെ പ്രധാനപ്പെട്ട ആളുകളെ തേജോവധം ചെയ്യാനാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. വലിയ പരിശ്രമം അതിനായി നടക്കുന്നുണ്ട്. സ്വപ്നയുടെ നിലപാടുകൾ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. രാഷ്ട്രീയമായ വിഷയത്തെ രാഷ്ട്രീയമായാണ് നേരിടേണ്ടത്, നിയമപരമായല്ല. മറിച്ചാണെങ്കിൽ പാർട്ടി തീരുമാനിക്കും. സോളാ കേസ് ഇതുമായി കൂട്ടിക്കുഴക്കേണ്ടതില്ല. വീടിന്റെ മുകളിലേക്ക് വിളിച്ചതിൽ അപാകതയില്ല. മുകളിലേക്ക് വരാൻ വീടിന്റെ ഉള്ളിലേക്ക് കടക്കേണ്ട. ഒഫീഷ്യൽ മീറ്റിംഗുകൾ മുകളിലാണ് നടക്കാറ്. ആരെയും 3 ക്ഷണിച്ചിട്ടില്ല. സ്വബോധമുള്ള ഏതെങ്കിലും മന്ത്രി കറങ്ങാനായി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുമോ? അതും വേണ്ടത്ര താമസ സൗകര്യമില്ലാത്ത 3. സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ ഇത്? പല ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കൽ പോലും 3 പോയിട്ടില്ല. ആര് വന്നാലും ചിരിച്ചും സ്നേഹത്തിലുമാണ് താൻ സംസാരിക്കുക എന്നും തോമസ് ഐസക് പറഞ്ഞു.